മനം തല്ലുമ്പോ നിനക്കൊരു വീരി എന്നെ നാണിച്ചിരിക്കുന്നു. ഓളങ്ങൾ താളം
91 പിന്നീട് എ ആർ റഹ്മാനിലൂടെ ഒരു വലിയൊരു തിരിച്ചു വരവായിരുന്നു. അത് തമിഴ് സിനിമാ രംഗത്ത് താങ്കൾ ഒരു സ്വന്തമായി സ്വന്തം ശബ്ദം അവിടെ സ്ഥാപിച്ചെടുത്ത ഒരു തിരിച്ചു വരവായിരുന്നു. എങ്ങനെയാണ് എ ആർ റഹ്മാന്റെ ചിത്രത്തിലേക്ക് എത്തിയത്?
റഹ്മാന്റെ ചെറിയൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഔസേപ്പച്ചന്റെ ഒരു ആൽബം നടന്നിരുന്നു. ആ ആൽബത്തിന്റെ വർക്കിന് കംപ്ലീറ്റ് സീക്വൻസിങ് ചെയ്തത് റഹ്മാനായിരുന്നു. റഹ്മാൻ അന്ന് ദിലീപ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ സമയത്ത് ആ ആൽബം പാടിയത് ഞാനും സുജാതയായിരുന്നു. അങ്ങനെ റഹ്മാൻ ആ വോയിസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള പിൽക്കാലത്ത് പുള്ളി എന്നോട് പറഞ്ഞതാണ്. എനിക്കറിയില്ലായിരുന്നു എന്നെ എങ്ങനെ സെലക്ട് ചെയ്തെന്ന്. അങ്ങനെ റോജ പാടാൻ പോകുന്ന സമയത്തും അതിനുശേഷമുള്ള റെക്കോർഡിങ്സും ഞാൻ ഒരിക്കൽ ചോദിച്ചു എന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു റോജയില്. അപ്പോഴാണ് പറഞ്ഞ അങ്ങനെ ഒരു ആൽബം ചെയ്ത് അന്ന് ഞാനാണ് സീക്വൻസ് ചെയ്ത്. അന്ന് ഈ സീക്വൻസിങ് ഒക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ പാടുന്ന സമയത്ത് റഹ്മാനെയൊന്നും നമ്മൾ കാണുന്നില്ല, ഔസേപ്പച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ റെക്കോർഡിങ്സ് ഒരു വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡിങ്ങിന്റെ രീതി ആയിരുന്നില്ല അതിന്റെ ഒരു എന്താ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ റഹ്മാൻ അന്ന് എന്റെയും സുജാതയും വോയിസ് കേട്ടപ്പോൾ തീരുമാനിച്ചിരുന്നു അത്രേ, ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പാട്ട് പാടുക ഇവർ രണ്ടാളും ആയിരിക്കുന്നു. അങ്ങനെയാണ് പുതുവെള്ളൈമഴ എന്ന ആ ഗാനം എന്നെയും സുജാതയും നേരിട്ട് വിളിച്ച് പാടിക്കുന്നത്. അതിനുശേഷം റഹ്മാന് എന്റെ വോയിസിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 26-27 ഗാനങ്ങളോളം റഹ്മാന് വേണ്ടി പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. എന്തായാലും റഹ്മാന് നമ്മളോടൊക്കെ എന്നോട് മാത്രമല്ല അവിടെ പുള്ളിക്ക് വേണ്ടി പാടിയിട്ടുള്ള എല്ലാ സിംഗേഴ്സിനോടും ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല റീസെന്റ്ലി ഇപ്പൊ ഒരു പുള്ളി ഒരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ആൽബത്തില് പുള്ളിക്ക് വേണ്ടി പാടിയിട്ടുള്ള എല്ലാ ഗായകരുടെയും ഫോട്ടോസ് വെച്ചിട്ട് എക്നോളജ് ചെയ്തിട്ട് ഒരു ആൽബം പുള്ളി ഇറക്കിയിട്ടുണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ആൽബമാണ്.
പുതുവെള്ളൈമഴ എന്നുള്ള പാട്ടും കൂടി താങ്കൾക്കൊന്ന്, മലയാളം പാട്ട് അല്ലെങ്കിൽ പോലും താങ്കളുടെ ഏറ്റവും അധികം ഓർക്കുന്ന പാട്ടുകൾ ഒന്നാണല്ലോ അത്.
ഇല്ലാതെ ഊരിലേ അടിയാൻ പൂക്കേപ്പതില്ലൈ, പെൺ ഇല്ലാതെ ഊരിലേ കൊടിതാൻ പൂപ്പൂത്തതില്ലൈ, ഉടവൈ മുന്താനை சாய்ந்ததில் இந்த பூமி பூப்பூத்தது, மலர் மஞ்சம் பாக்காத பெண்ணிலா உந்தன் மார்போடு வந்தாடுதோ, புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது, புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நில உடல் நனைகின்றது.
മലയാളത്തിൽ ഒരു സിനിമയിൽ താങ്കൾ അഭിനയിക്കുകയും ചെയ്തിരുന്നല്ലോ സ്ഥിതിയിൽ, ആ ഒരു അഭിനയം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും പിന്നീട് താല്പര്യം കാണിച്ചിട്ടുണ്ടോ?
സ്ഥിതി എന്ന ചിത്രം ആക്ച്വലി ഇറങ്ങിയത് 2003 ഇറങ്ങിയ ആ സിനിമയില് സംഗീതം നൽകാനും പാടാനും അതിൽ അഭിനയിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി. എനിക്ക് തോന്നുന്നത് വേറൊരു ഒരു ഗായകനും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് തോന്നുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം എനിക്ക് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിൽ നല്ലൊരു റോള് ചെയ്തു, ഒരു സെമി വില്ലൻ റോളൊന്ന് ചെയ്തു. ആ ബ്യൂട്ടിഫുൾ തന്നെ നല്ലൊരു ഗാനം പാടി, ആ ഗാനത്തിന് 8 അവാർഡുകൾ കേരളത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു കഴിഞ്ഞ വർഷം 2012. ആ ബ്യൂട്ടിഫുൾ എന്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് വീണ്ടും 916 എന്നൊരു സിനിമയിൽ വീണ്ടും അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഈ 3 സിനിമകളും റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും 1-2 അവസരങ്ങൾ വന്നു നിൽക്കുന്നുണ്ട്. ഇനി നല്ല എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് റോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും.
ഉണ്ണിമനോന് അധികം വൈകാതെ നമുക്കൊരു പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്ന ഒരു നടനായി കാണാനും കൂടെ കഴിയുമോ
എന്ന് പറയാൻ പറ്റില്ല. അവസരങ്ങൾ ഇനി വരുന്ന അവസരങ്ങൾ വളരെ നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് റോൾ ആണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
ഇനി കുറച്ചുകൂടെ അഭിനയത്തിന്റെ കാര്യത്തിൽ സെലക്ടീവ് ആകാനാണോ തീരുമാനം?
അങ്ങനെയല്ല, നല്ല നമുക്ക് നമ്മളെ ശ്രദ്ധിക്കും എന്നുള്ളൊരു ഇതാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് എല്ലാം കയറി ചെയ്യാൻ താല്പര്യമില്ല.
താങ്കൾ പാടിയിട്ടുള്ള മലയാള പാട്ടുകളിൽ താങ്കൾക്ക് ഏറ്റവും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന പാട്ട് ഏതാണ്?
എനിക്ക് 1-2 ഗാനങ്ങൾ പറയാനുള്ളത്. ഒന്ന് ശ്യാം സാറിന്റെ തൊഴുതുമടങ്ങും സന്ധ്യമേതോ, പിന്നൊന്ന് ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത സ്ഥിതിയിലെ ഗാനം, ഒരു ചെമ്പനീടെ ഗാനം. സ്പിരിറ്റിലെ ഒരു ഗാനം നല്ല വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു, ഏറ്റവും അധികം ഫാൻസ് ഇപ്പൊ ആ പാട്ടിന് വരുന്നുണ്ട്. മരണം എത്തുന്ന നേരത്ത് കവിതയാണത്,
ഒരു കവിതയാണ്,
വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കവിത. റഫീഖ് അഹമ്മദിന്റെ വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് സിനിമയിലെ. എനിക്ക് ഇൻഫാക്ട് ആ സ്പിരിറ്റില് ഏറ്റവും അധികം അറസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനിലാണ് ആ പാട്ട് വരുന്നത് എന്ന് പറയാം.
ആ കവിതയെ പാടുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു? കാരണം ഈ കവിത കേൾക്കുമ്പോൾ ചിലരത് മാറ്റുന്നുണ്ട്. മാറ്റുന്നത് അതിന്റെ കവിത മോശമായതുകൊണ്ടോ കേൾക്കാൻ മോശമായതുകൊണ്ടോ അല്ല, മറിച്ച് അതിന്റെ ഒരു ഫീല്, ആ പാട്ടിന്റെ ഒരു ഫീല് കാരണം പലരും അത് കേൾക്കാൻ ധൈര്യപ്പെടുന്നില്ല. താങ്കൾക്ക്
ബിജു പറഞ്ഞ 100% കറക്റ്റ് ആണ്. കാരണം ഈ പാട്ട് ലിറിക്സ് കയ്യിൽ കിട്ടിയപ്പോ തന്നെ ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാരണം അത്രയും നല്ല ഇന്റൻസ് ആയിട്ടുള്ള വരികളാണ് റഫീഖ് അഹമ്മദ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഗാനം പാടുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് സത്യത്തില പാടുന്ന സമയത്ത് അതിലെഴുത്തിലെ ആ സംഭവങ്ങളെല്ലാം മനസ്സിൽ ശരിക്കും ആവാഹിച്ചിട്ട് തന്നെ പാടിയെന്ന് പറയാം. അത്രയും ഒരു ഒരു ഫീൽ ഉണ്ടാക്കിയ ഒരു ഗാനമാണത്. സാധാരണ നമ്മൾ ലിറിക്സിലേക്ക് അത്ര ഇൻവോൾവ് ചെയ്യാറില്ല, പക്ഷെ ഈ ഒരു പാട്ട് പാടുന്ന സമയത്ത് ശരിക്കും നമ്മള് മരണത്തിന്റെ ആ ഒരു ഒരു ഭീകരത ശരിക്കും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് പാടിയതെന്ന് പറയാം.
പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് താങ്കൾക്ക്? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റാരും
എപ്പോഴും അത് കേൾക്കുമ്പോൾ അത് എങ്ങനെയാ അത്രയും ഒരു ഒരു ഫീൽ അതിൽ കൊണ്ടുവന്നത് എനിക്കെന്നെ തോന്നിയിട്ടുണ്ട്. അത്രയും നല്ലൊരു, കാരണം അത്രയും ഫീഡ്ബാക്ക് എത്ര അധികം ആളുകളെ എനിക്ക് മെയിലിലായിട്ടും ഫോണിലായിട്ടും ഒക്കെ പറയുന്ന സമയത്ത് അപ്പൊ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടത്, എനിക്ക് പാടുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടത്. കാരണം സാധാരണ സമയത്ത് ഒരു റെക്കോർഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര അധികം ഒരു ആ ലിറിക്സിൽ ഇൻവോൾവ്മെന്റ് അത്ര കൊടുക്കാറില്ല. പക്ഷെ ഇതില് പാടുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പാട്ടിൽ എന്തോ ഒരു സംഭവം ഒളിച്ചിരിപ്പുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ ആ ഇൻവോൾവ്മെന്റ് ആയിരിക്കാം ആ പാട്ടില് സ്ക്രീനിൽ വന്നപ്പോൾ നല്ലൊരു എഫക്ട് കൊടുക്കാൻ സാധിച്ചത്.
മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ.
നമുക്ക് വേണ്ടി ഓസ്ട്രേലിയയിലെ മലയാളി ശ്രോതാക്കൾക്ക് വേണ്ടി ഈ മൂന്ന് പാട്ടുകളുടെയും 2 വരികൾ വീതം താങ്കൾ ഒന്ന് പാടുകയാണെങ്കിൽ.
തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീഥിയിൽ മറയുന്നു, ഈറന്മുടിയിൽ നിന്നിത്തിറ്റു വീഴും നീർമണി തീർത്ഥമായി, കറുകപ്പൂവിനു തീർത്ഥമായി. തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീഥിയിൽ മറയുന്നു.
താങ്കളുടെ തന്നെ സംഗീത സംവിധാനത്തിലെ സ്ഥിതി എന്നുള്ള പാട്ട് കൂടി നമുക്കൊന്ന്.
ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല.
താങ്കൾ ബോളിവുഡിൽ ഏതെങ്കിലും പാട്ടുകൾ പാടിയിട്ടുണ്ടോ?
പാടിയിട്ടില്ല. റഹ്മാന്റെ ഒരു ഹിന്ദി പാടിയിരുന്നു, പക്ഷെ അതിന് ലിറിക്സ് ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് എന്നെ വിളിച്ച സമയത്ത് ഞാൻ അമേരിക്കയിലായിരുന്നു. 2 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് ഉദിത് നാരായണനെ കൊണ്ടിട്ട് പഠിച്ചു.
ബോളിവുഡിലേക്ക് കയറാനുള്ള ഒരു അവസരം അങ്ങനെ നഷ്ടപ്പെട്ടു. സ്വയം മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തിന്റെ ദോഷമായി അതിനെയും കാണുന്നുണ്ടോ?
അങ്ങനെയല്ല, ഞാൻ അതൊരു ഹെൽപ്ലെസ് സ്റ്റേജ് ആയിരുന്നു. ഞാൻ 2 മാസത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അത്രയും അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല.
എന്തായാലും ഇപ്പോൾ പുതിയ മലയാളം പ്രൊജക്ടുകൾ ഏതെങ്കിലും ഉണ്ടോ, പാടുന്നതിന് വരുന്നുണ്ടോ?
ഉണ്ടുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ 6-7 ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഇനിയിപ്പോ MT ഹരിഹരന്റെ 7-ാമത്തെ വരവ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് നെറ്റിലൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞോ പാട്ട്. അതിൽ ഹരിഹരൻ തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിൽ ചന്ദനം മണക്കുന്ന എന്നൊരു ഗാനം പാടിയിട്ടുണ്ട്. പിന്നെ അവർ ഇരുവരും എന്നൊരു സിനിമയിൽ നല്ലൊരു ഗാനം പാടിയിട്ടുണ്ട്. പിന്നെ അവൾ വന്നതിന് ശേഷം എന്നൊരു സിനിമയിൽ ഏറ്റവും നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സോങ് പാടിയിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങളാണ്.
തീർച്ചയായും താങ്കളെ മലയാളികൾക്ക് കൂടുതൽ തിരിച്ചു കിട്ടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി. ഇത്രയും നേരം എസ് ബി എസ് മലയാളത്തോട് ചെലവഴിച്ചതിന്, എസ് ബി ഓസ്ട്രേലിയൻ മലയാളി ശ്രോതാക്കൾക്ക് വേണ്ടി തങ്ങളുടെ പരിപാടിക്ക് മുമ്പ് തന്നെ ഇത്രയും നേരം ചെലവഴിച്ചതിന്. തീർച്ചയായും വളരെ മനോഹരമായിട്ടുള്ള കുറേ സായാഹ്നങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് കിട്ടാൻ പോവുകയാണ്. അതിനായി എല്ലാവരും കാത്തിരിക്കുകയുമാണ്.
താങ്ക് യു ദിജു, താങ്ക് യു സോ മച്ച്. എല്ലാ ലിസണേഴ്സിനും എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. എല്ലാവരും നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രോഗ്രാംസിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.